Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ഏവർക്കും. ക്രിസ്മസ് നാളിൻ്റെ പ്രാർത്ഥന നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്നത്തെ പരിപാടി സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ്. നാം ആചരിക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിലെ സുവിശേഷ ഭാഗത്തെ ആധാരമാക്കിയുള്ള വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:41 മുതൽ 52 വരെ വാക്യങ്ങൾ.
യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവനവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു.
ഈശോയെ കാണാതെ പോകുന്ന അനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിഷയം. ഈശോയെ കാണാതെ പോകുന്നു ആർക്ക്? ഈശോയുടെ ഏറ്റവും അടുപ്പമുള്ളവർക്ക്, അതായത് മാതാവിനും ഔസേപ്പിതാവിനും. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ ഈശോയെ നഷ്ടപ്പെടുന്നു, കാണാതെ പോകുന്നു. ഇത് ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നത് യേശുവിനെ നഷ്ടപ്പെടുന്ന അനുഭവം, അവനെ കാണാതാവുന്ന അനുഭവം, തമ്പുരാൻ കൺവെട്ടത്തെങ്ങും ഇല്ലാത്ത അനുഭവം. ഫ്രാൻസിസ് പാപ്പായുടെ ജീവചരിത്രം, അത് ആദ്യം എഴുതിക്കൊണ്ടിരുന്നപ്പോഴും അതിനുശേഷവും എനിക്ക് ഒരു തരത്തിലും പിടി തരാതെ മാറി നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2 വർഷങ്ങളുണ്ടായിരുന്നു. 1990 മുതൽ 1992 വരെയുള്ള കാലഘട്ടം. പ്രൊവിൻഷ്യൽ സ്ഥാനവും റെക്ടർ ഉദ്യോഗവും ജർമ്മൻ യാത്രയും കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ കാലം, അതായത് അദ്ദേഹം സഹായമെത്രാനായി നിയോഗിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള കാലം. ആ കാലത്ത് ബെർഗോളിയോ കൊർദോബായിലായിരുന്നു എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും അറിവില്ലായിരുന്നു. പിന്നീട് അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് CNN എഡിറ്റർ ഡാനിയൽ ബർക്ക് കൊർദോബായിലേക്ക് എത്തിയത്. ഇത് അന്വേഷിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ഈശോസഭയുടെ ആശ്രമത്തിൽ പോയി. അക്കാലത്ത് ബെർഗോളിയോയുടെ കൂടെ ജീവിച്ചിരുന്ന സഹോദരങ്ങളെയും പോരാ ആ ആശ്രമത്തിലെ ജോലിക്കാരെയും അഭിമുഖം ചെയ്ത് കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അന്ന് ബെർഗോളിയോയുടെ കൂടെ ജീവിച്ചിരുന്ന ബ്രദർ ലൂയി എന്ന വൃദ്ധനായ ഈശോസഭക്കാരൻ പറഞ്ഞു, അധികാരികൾ ബെർഗോളിയോയെ അങ്ങോട്ട് തട്ടുകയായിരുന്നു. കൊർദോബോയിലെ ഈശോസഭയുടെ ഭവനത്തിലെ 5-ാം നമ്പർ മുറിയായിരുന്നു ബെർഗോളിയോയ്ക്ക് നീക്കിവെച്ചിരുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ചുമതലയും അദ്ദേഹത്തിന് അവിടെ ഇല്ലായിരുന്നു. കുമ്പസാരം കേൾക്കുക മാത്രമായിരുന്നു ജോലി. പഴയ സന്തത സന്യാസി പറയുന്നതാണ്. പാപ്പായുടെ കൂടെ അന്ന് ജീവിച്ചിരുന്ന കാർലോസ് എന്ന വൃദ്ധ വൈദികൻ പറഞ്ഞു, ഹോർഹെ ആത്മീയ അന്ധകാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആത്മാവിൻ്റെ രാത്രി. ഇത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇതേക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ തന്നെ പിന്നീട് അർജൻറ്റീനയിൽ വെച്ച് രാജിവെക്കേണ്ടി വന്നൊരു രാഷ്ട്രീയക്കാരനോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന ആശംസയായിട്ട് പറഞ്ഞു, നിന്റെ നാടുകടത്തൽ നീ ജീവിച്ചു തീർക്കണം, എങ്കിലേ തിരികെ വരുമ്പോൾ നീ കൂടുതൽ കാരുണ്യമുള്ളവനാകൂ, എങ്കിലേ കൂടുതൽ ആർദ്രതയോടെ നിനക്ക് നിന്റെ ജനത്തെ സേവിക്കാൻ ആവൂ. നാടുകടത്തൽ, ദൈവത്തെ കാണാതെ പോകുന്ന അനുഭവം, ദൈവസാന്നിധ്യം ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന അനുഭവം, യേശുവിനെ നഷ്ടപ്പെടുന്ന അനുഭവം, അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യാറ്? തമ്പുരാൻ നഷ്ടപ്പെടുന്നു തോന്നും, നമ്മളെന്താ ചെയ്യാറ്? അന്വേഷിച്ചു പോകാറുണ്ട് ഇല്ലേ? നമ്മൾ മാന്ത്രിക വിദ്യക്കാരുടെ അടുത്ത് പോയെന്നിരിക്കും, സിദ്ധന്മാരെ സമീപിച്ചെന്നിരിക്കും, അതുപോലെ ആത്മീയ സങ്കേതങ്ങളിലേക്ക് പോയെന്നിരിക്കും. പക്ഷേ ഒരു കഥ കേട്ടിട്ടില്ലേ, ഒരാൾ ഈശ്വരനെ തേടി യാത്ര പുറപ്പെട്ട കഥ. അദ്ദേഹം യാത്ര പുറപ്പെട്ടു, തമ്പുരാനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു. ഒരുതപ്പെട്ട സാധിക്കുന്ന ഇടത്തെല്ലാം പോയി, പുണ്യസങ്കേതങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങൾ, ആചാര്യന്മാർ, എല്ലായിടത്തും പോയി. ഒരിടത്തും ഈശ്വരനെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അയാൾ അവസാനം മടുത്ത് തിരിച്ച് നിരാശനായി തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് തിരികെ വരികയാണ്. അദ്ദേഹം ഗേറ്റ് കടന്ന് തൻ്റെ മുറ്റത്തേക്കെത്തി, മുറ്റത്ത് വന്നിട്ട് അതിൻ്റെ പ്രധാന കവാടം തുറന്നു, വീടിനകത്തേക്ക് കയറി പ്രധാന മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ തൻ്റെ അതിൻ്റെ നടുവിലിരിക്കുന്നു ഈശ്വരൻ. അത്ഭുതപ്പെട്ട് ചോദിച്ചു, അപ്പം തമ്പുരാൻ എപ്പം ഇവിടെ വന്നു? അപ്പം ദൈവം പറയുന്നൊരു മറുപടിയുണ്ട്, നീ എന്നെ അന്വേഷിച്ച് ഇറങ്ങുന്നതിന് ഏറെക്കാലം മുമ്പ് നിന്നെ അന്വേഷിച്ച് ഞാൻ വന്ന് നിന്റെ ഹൃദയത്തിൻ്റെ തിരുനടയിലിരിക്കുകയായിരുന്നു. നീ ഇവിടെ മാത്രം എന്നെ അന്വേഷിച്ചില്ല. ആബേലച്ചനെ ഓർമ്മയില്ലേ? നമ്മളെല്ലാവരും ഓർക്കുന്നതാണ്. കാരണം കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ ദാവീദ്, ദാവീദിന് യൂതരുടെ സങ്കീർത്തകനാ ദാവീദ്, പാട്ടുകാരനാ ദാവീദ്. കേരളത്തിൻ്റെ ഒരു ആത്മീയ പാട്ടുകാരനെന്ന് പറയാമെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അത് ആബേലച്ചനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പാട്ടില്ലേ, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ. അതിൻ്റെ അവസാനത്തെ പാദം വന്ന് അവസാനിക്കുന്നത് എങ്ങനെ? അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. എവിടെയാണ് തമ്പുരാനെ നഷ്ടപ്പെടുമ്പോൾ അന്വേഷിക്കേണ്ടത്? ഹൃദയത്തിലാണ്, എൻ്റെ ഉള്ളിലാണ്, എൻ്റെ മൗനത്തിലും എൻ്റെ സാന്നിധ്യത്തിലുമാണ്. ഇതാരാ നമുക്ക് പറഞ്ഞു തരുന്നത്? ക്രിസ്തു തന്നെയാണ്. വളരെ ശ്രദ്ധയോടെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയാൽ സുവിശേഷകർ തരുന്ന സൂചനകൾ വ്യക്തമാണ്. അതിരാവിലെ അവൻ എഴുന്നേറ്റൊരു മരുഭൂമിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, മർക്കോസ് 1:46. ജനക്കൂട്ടത്തെ പറഞ്ഞുവിട്ട ശേഷം അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി, മർക്കോസ് 6:46. ഇങ്ങനെ മലമുകളിലും മരുഭൂമിയിലും ഏകാന്തതയിലും തേ ഈശ്വരനെ കണ്ടുമുട്ടുന്ന ക്രിസ്തു തന്നെയാണ് നമുക്ക് മാതൃക. ദൈവത്തെ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുള്ളപ്പോൾ, അനുഭവങ്ങൾ വരുമ്പോൾ അന്വേഷിക്കുക. മൗനത്തിലും ഏകാന്തതയിലും ഹൃദയത്തിൻ്റെ നിശബ്ദതയിലും. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ പെരുന്നാൾ കൂടിയാണ്. ഓർക്കണം, ശരിക്കു പറഞ്ഞാൽ നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും മാതൃക നസറത്തിലെ കുടുംബമാണ്. മാതാവും ഔസേപ്പിതാവും ഈശോയും. ആ തിരുക്കുടുംബത്തിലാണ് ദേ മകനെ നഷ്ടപ്പെടുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളെ ഇന്ന് നഷ്ടപ്പെടാറുണ്ടോ? കാണാതെ പോകാറുണ്ടോ? ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് അവരെ കൂടെ കാണാം, പക്ഷേ അവരുടെ വൈകാരിക ഒരവസ്ഥയിൽ നിന്നും മക്കളെ കാണാതെ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ കണ്ടെത്തണം? അങ്ങനെ കാണാതെ പോകുന്ന അനുഭവം വരുമ്പോൾ അന്വേഷിക്കേണ്ടത് നമുക്ക് സൗകര്യമുള്ളിടത്തും ഇഷ്ടമുള്ളിടത്തുമല്ല, അതിലുപരി എവിടെ കാണാതെ പോയോ അവിടെ അന്വേഷിക്കുക. ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോകുന്ന മാതാപിതാക്കൾ തിരിച്ച് ജെറൂസലം ദേവാലയത്തിലേക്ക് തന്നെയാണ് പോണത്. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് മക്കളെ കാണാതെ പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ എവിടെയാ കാണാതെ പോയത് എന്നന്വേഷിക്കുക. അവിടേക്ക് തന്നെ അന്വേഷണത്തിൻ്റെ ഫോക്കസ് തിരിച്ചു പിടിക്കുക. കണ്ടെത്താനാവും. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളെയും മക്കളെ കണ്ടെത്താൻ മാതാപിതാക്കൾക്കും പോരാ, മാതാപിതാക്കളെ കാണാതെ പോകാതിരിക്കാൻ മക്കൾക്കും കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്, തുടർ സാന്നിധ്യമായി, നിത്യസാന്നിധ്യമായി. എന്നാൽ കൺവെട്ടത്തു നിന്ന് നീ മറയുന്ന അനുഭവങ്ങളിൽ അത്തരം അനുഭവങ്ങളെ അഭിമുഖീകരിക്കാൻ പോരാ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നിന്നെ അന്വേഷിക്കാനും ഏകാന്തതയിലും മൗനത്തിലും നിശബ്ദതയിലും നിന്നെ കണ്ടെത്താനുമുള്ള കൃപ തരിക. ഒപ്പം കുടുംബങ്ങളിലെല്ലാം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ യേശുവെ കണ്ടെത്താനുള്ള വലിയ അന്വേഷണവും തീക്ഷ്ണതയും ഞങ്ങൾക്ക് തരണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര, രചന ജോർജ് തോമസ് ചെന്നായി, സംഗീതം ജെറിയ മൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൽ കാരുണികൻ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.